ഫ്രോയിഡിൻ്റെ സംഭാവനകളുടെ അടിത്തറകൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നതിലൂടെയാണ് ലക്കാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. മനോവിശകലനത്തെ ശാസ്ത്രീയമാക്കി സ്വീകാര്യവും അഭിഗമ്യവുമാക്കുന്നതിന് ഫ്രോയിഡ് ശ്രമിച്ചപ്പോൾ ലക്കാൻ മനഃപൂർവ്വമെന്നോണം അതിനെ അവ്യക്തതയാൽ ആവരണം ചെയ്യുന്നു. വ്യവഹാരത്തിൻ്റെ അധികാരങ്ങൾ അബോധബന്ധത്തിന് കൈമാറുന്നു. ഫ്രോയിഡ് ലക്കനാകട്ടെ അതിൻ്റെ ഭാഷയുടെ മേൽ സംഭവങ്ങൾ പരിശോധിക്കുകയും ബോധത്തിൻ്റെ വ്യവഹാരങ്ങളുടെ മേൽ അതിൻ്റെ ഫലങ്ങൾ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് കാട്ടിത്തരുകയും ചെയ്യുന്നു. ഫ്രോയിഡ് അന്വേഷിച്ചത് പ്രൊഫഷണൽ അംഗീകാരങ്ങളാണെങ്കിൽ ലക്കാൻ വിവാദങ്ങൾക്ക് തിരികൊളുത്താനാണ് ഉദ്യമിച്ചത്. വ്യവസ്ഥാപിതവും യുക്തിഭദ്രവുമായ വിശകലനങ്ങളിലൂടെ ഫ്രോയിഡ് വിശ്വാസത നേടുമ്പോൾ ലക്കാൻ പരോക്ഷീകരണത്തെയും ഹാസ്യത്തെയും പദലീലയെയും വിലോപത്തെയും കൂടെ കൊണ്ടുപോകുന്നു. മനോവിശകലനത്തെ ഒരു ശാസ്ത്രമായും ചികിത്സാ സിദ്ധാന്തമായും വികസിപ്പിച്ചെടുക്കാനാണ് ഫ്രോയിഡ് ശ്രമിച്ചത്. പക്ഷേ അതിനെ രോഗശമനാർത്ഥമായി ഒരു വ്യവസ്ഥയായി ലക്കാൻ കണ്ടില്ല. ആഗ്രഹങ്ങളെ ശ്രദ്ധിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ഒരു സങ്കേത പരമ്പരയാണ് അത് അദ്ദേഹത്തിന്. 2. ലക്കാനിലേക്ക്. ലക്കാൻ്റെ സ്വകാര്യ ജീവിതം വിവാദങ്ങളുടെ ഒരു നാടകശാല ആയിരുന്നു. 1901 പാരീസിൽ അദ്ദേഹം ജനിച്ചു. 1927 സൈക്യാട്രിയിൽ അദ്ദേഹം പരിശീലനം തുടങ്ങിക്കുന്നത്. 1932 ലക്കാൻ ഡോക്ടറേറ്റ് നേടും. അദ്ദേഹത്തിന് ബിരുദ പ്രബന്ധത്തിന് ഓൺ പാറോണിയ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു പേഴ്സണാലിറ്റി എന്നായിരുന്നു ശീർഷകം. 1934 ദ സൈക്കോ അനലറ്റിക് സൊസൈറ്റി ഓഫ് പാരീസ് എന്ന ഫ്രോയിഡിയൻ സംഘത്തിൽ ലക്കാൻ ചേർന്നു. സൈക്കോ അനലറ്റിക് തത്വങ്ങളോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആബദ്ധതയുടെ തെളിവാണ് സൈക്കോ അനലറ്റിക് സൊസൈറ്റി ഓഫ് പാരീസിൽ അദ്ദേഹം സമ്പാദിച്ച അംഗത്വം. വിവാദാത്മകമായ തൻ്റെ പ്രതിവാര സെമിനാറുകളിൽ ഒന്നാമത്തേതിന് അദ്ദേഹം നന്ദി കുറിച്ചത് 1951 മരിക്കുന്നതുവരെയും അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരുന്നു. സാർത്ത് ദെ ബോവെ, ബാർത്ത് ലെവി, സ്ട്രാസ്, മൊർലോ പോണ്ടി, അൽത്തൂസർ, ഇറിഗറെ തുടങ്ങിയ പ്രതിഭകൾക്ക് പോലും പ്രസ്തുത സെമിനാറുകളിൽ കേൾവിക്കാരായി വന്നെത്തിയിരുന്നു. ലക്കാൻ്റെ പ്രഭാഷണങ്ങൾ കുപ്രശസ്തി നേടി. ശൈലീകൃതമായ ഭാഷയും ആഘാതമേൽപ്പിക്കുന്ന താനവും അവയുടെ സവിശേഷതകളായിരുന്നു. പേജ് 471. 1952 അദ്ദേഹവും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും മുൻകൈയെടുത്ത് ദ ഫ്രഞ്ച് സൊസൈറ്റി ഓഫ് സൈക്കോൺ അനാലിസിസിന് രൂപം നൽകി. 1936 ദ മിറർ ഫേസ് എന്ന പ്രബന്ധം ആദ്യമായി ലക്കാൻ വായിക്കുന്നത്. 1949 സൂറിച്ചിൽ അതിൻ്റെ പരിഷ്കരിച്ച രൂപം അദ്ദേഹം പുനര അവതരിപ്പിച്ചു. 1953 ഡിസ്കോഴ്സ് ഓഫ് റോം എന്ന പേപ്പർ ലക്കാൻ ലോകത്തിന് സമർപ്പിക്കുന്നത്. അബോധത്തിൻ്റെ ഭാഷയെപ്പറ്റിയായിരുന്നു അത്. കോൺഗ്രസ് ഓഫ് റൊമാൻസ് ലാംഗ്വേജ് സൈക്കോ അനലിറ്റിക്സ് എന്നറിയപ്പെടുന്ന സമ്മേളനത്തിൽ റോമിൽ വെച്ച് അദ്ദേഹം വിലക്കുകൾ കൂട്ടാതെ ഒരു ചെറു സംഘത്തെ അഭിസംബോധന ചെയ്ത് അവതരിപ്പിച്ച പ്രബന്ധമാണ് ദ ഫംഗ്ഷൻ ആൻഡ് ഫീൽഡ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇൻ സൈക്കോ അനാലിസിസ്. 1964 ജൂണിൽ ലക്കാൻ ദ ഫ്രോയിഡിയൻ സ്കൂൾ ഓഫ് പാരീസ് സ്ഥാപിച്ചു. 1979 ആ സ്ഥാപനം അദ്ദേഹം പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. മനോവിശകലന വിദഗ്ധർ ലക്കാനെ ഭ്രഷ്ടനാക്കി, പക്ഷേ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അൽത്തൂസറിൻ്റെ രക്ഷാകർത്തൃത്വത്തിൽ അദ്ദേഹം സ്വന്തം പ്രഭാഷണങ്ങൾ നിസ്സങ്കോചം തുടരുക തന്നെ ചെയ്തു. 1966 എക്രി പ്രസിദ്ധമായത്. ലക്കാൻ്റെ 25 വാർഷിക പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ സമാഹരിച്ചു. സ്വന്തം സ്കൂളിൽ തന്നെ ലക്കാൻ എതിർക്കപ്പെടുകയുണ്ടായി. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1979 ആ സ്ഥാപനം പിരിച്ചുവിടാൻ അദ്ദേഹം തയ്യാറായി. 1980 മറ്റൊരാളുടെ ആധിപത്യത്തിൽ അത് വീണ്ടും തുറക്കപ്പെട്ടു. 1981 സെപ്റ്റംബറിൽ ലക്കാൻ ഇഹലോകം വെടിഞ്ഞു. 3. ഈഗോയും സാങ്കല്പികവും. ദ ഈഗോ ആൻഡ് ദ ഐഡിയൽ. ഫ്രോയിഡ് ഈഗോയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: സമൂഹവിരുദ്ധമായ അന്തശ്ചോദനങ്ങളും പുറത്തുള്ള യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഇടപെടുന്ന ഒരു ഏജൻസിയാണ് ഈഗോ. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇതിലേക്ക്, ഇതിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കും ഒരു ഫിൽട്ടർ പോലെ അത് പ്രവർത്തിക്കുന്നു. ഈഗോയുടെ വൃത്തിമണ്ഡലത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം ഉദ്ധരിക്കാം. ദ റിയലിസ്റ്റ് ഈഗോ ഈസ് മോട്ടിവേറ്റഡ് ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് റേഷണൽ കോംപ്രമൈസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ റൂൾസ് ആൻഡ് നോംസ് ഓഫ് സൊസൈറ്റി റിയാലിറ്റി ബൈ മോഡിഫൈയിങ് ദ അൺറീസണബിൾ ഇമ്പോസിബിൾ ഡിമാൻഡ്സ് ഓഫ് ദ ഇറ്റ് ഓൺ ദ വൺ ഹാൻഡ്. വൈൽ ഓൺ ദ അതർ, ദ ഈഗോ പ്രൊട്ടക്ട്സ് ദ ഇറ്റ് ബൈ ഷീൽഡിംഗ് ഇറ്റ് ഫ്രം ഹാംഫുൾ ഓർ എക്സസീവ്ലി സ്ട്രോങ് സ്റ്റിമുലി കമ്മിങ് ഫ്രം റിയാലിറ്റി, ഫ്രം എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഹാർഷ് ജഡ്ജ്മെൻറ്റ്, ദ ആബ്സെൻസ് ഓഫ് ഡിസൈഡ് ഒബ്ജക്ട്സ്. ലക്കാൻ്റെ പക്ഷത്തിൽ സൈക്കോ അനാലിസിസ് ഈഗോയെ ബലപ്പെടുത്തുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അതൊരു രോഗശമന വിദ്യയല്ല, സ്വത്വത്തെ അഗാധമറിയാനാണ് ഉപകരിക്കുന്നുമല്ല. ഈഗോക്ക് യാഥാർത്ഥ്യത്തിനും ആഗ്രഹത്തിനുമിടയ്ക്ക് ഒരിടനിലക്കാരനാകാൻ സാധ്യമല്ല, കാരണം അത് സ്കലിതം കൊണ്ടും അഭാവം കൊണ്ടാണ് അങ്കിതമായിരിക്കുന്നത്. ലിബിഡോയുടെ കലവറയാണ് ഫ്രോയിഡ് നാർസിസ്റ്റ് ഈഗോയെ കാണുന്നത്. ലിബിഡൽ ട്രിബുലാരിറ്റീസ് ഫ്ലോ ഔട്ട് ഓഫ് ദിസ് റിസർവോയർ ഇൻ ടു എക്സ്റ്റേണൽ ഒബ്ജെക്ട്സ് ഓർ ആർ അബ്സോർബ്ഡ് ബാക്ക് ഫ്രം എക്സ്റ്റേണൽ ഒബ്ജെക്ട്സ്. ഈഗോയ്ക്ക് ഇതര വസ്തുക്കളിൽ ലിബിഡോയെയോ പ്രതീക്ഷിക്കാം, അതാണ് ഒബ്ജെക്റ്റ് ലിബിഡോ. ഈഗോയ്ക്ക് ലിബിഡോയെ ഈഗോയിൽ തന്നെ നിലനിർത്തുന്നതാകാം, അതാണ് ഈഗോ ലിബിഡോ. ഈഗോയെക്കുറിച്ചുള്ള ലക്കാനിയൻ വിവരണത്തിലേക്ക് ഇനി നമുക്ക് കടന്നു ചെല്ലാം. ലക്കാന്റെ പക്ഷത്തിൽ ശിശുവിൻ്റെ ഈഗോയുടെ വികാസം പ്രകൃതി സിദ്ധാന്തമെന്നാണ് സാമൂഹികമാണ്. ദ ഈഗോ ഈസ് പാർഷ്വലി എ അൺസീക്വൻസ് ഓഫ് ഇഡോസിൻക്രാറ്റിക് ആൻഡ് സോഷ്യലി സ്ട്രക്ചേർഡ് സൈക്കോളജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ്സെൽഫ്, അതേഴ്സ് ആൻഡ് ഇറ്റ്സ് ബോഡി ഇമേജ്. ശിശുവിലെ ദർപ്പണഘട്ടത്തെ തികച്ചും ആന്തരികവും ജീവശാസ്ത്രപരമായി നിയന്ത്രിതവുമായ പ്രക്രിയയാണ് ലക്കാൻ വീക്ഷിക്കുന്നത്. അതേസമയം അത് ഭാഷാപരമായി സുഗഠിതവും സാമൂഹികമായി നിയന്ത്രിതവുമായ ബന്ധമാണ്. ദർപ്പണഘട്ടം ജീവശാസ്ത്രപരമായി അപാരിപാകത്തിൽ പരിചിതമാണെന്ന് ലക്കാൻ പറയും. ജൈവമായ അപര്യാപ്തതയാണ് ദർപ്പണഘട്ടത്തിൻ്റെ അധിഷ്ഠാനം. ഒരു അപരൻ്റെ ബിംബം തിരിച്ചറിയുന്നതിലൂടെ മേൽപ്പറഞ്ഞ അപര്യാപ്തതയ്ക്ക് പൂരണം കണ്ടെത്താൻ ശിശു ഉദ്യമിക്കും. ഭാവിയിൽ കർത്താവ് ആകേണ്ടുന്ന ശിശു ശാരീരികവും മാനസികവുമായ അതിജീവനത്തിന് അന്യരെ ദീർഘകാലം ആശ്രയിക്കണം. മൃഗങ്ങളുടെ അതിജീവനം പരിസ്ഥിതിയോട് ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ അതിജീവനം മനുഷ്യജീവിതത്തിൻ്റെ അവശ്യ സമൂഹ വ്യവസ്ഥയാൽ നിയന്ത്രിതമാണ്. മുമ്പ് തന്നെ നിലനിന്ന് പോരുന്ന കുടുംബ സമൂഹ ഘടനയിലേക്കാണ് ഒരു മർത്യ ശിശു പിറന്നു വീഴുന്നത് തന്നെ. വാസനാജന്യമായ പെരുമാറ്റത്തിൻ്റെ അതിജീവന മൂല്യത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യ ശിശു ആശ്രയിക്കുന്നത് അനിവാര്യമായും ഭാഷയെയാണ്. ഭാഷയാണ് മനുഷ്യനെ ഇതര ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഭാഷയും നിയമവും മനുഷ്യൻ്റെ സാമൂഹിക സസ്തിത്വം നിയമിക്കുന്നു. മനുഷ്യൻ്റെ അസ്വാഭാവിക പ്രകൃതിയും ആവശ്യ സമൂഹസ്ഥിതവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒട്ടേറെ മാസങ്ങളോളം മനുഷ്യ ശിശു ശരീരശാസ്ത്രപരമായ കഴിവില്ലായ്മയിലാണ് കഴിയുന്നത്. അതിന് സ്വശരീരങ്ങളെ ചലനങ്ങളെ നിയന്ത്രിക്കാനാവുന്നതില്ല. ചലന നിയന്ത്രണപരമായ കഴിവില്ലായ്മയാണിപ്പോൾ അത് അനുഭവിക്കുന്നത്. അസംശ്രേഷ്ഠമായ ഒരു സഞ്ചയം മാത്രമാണ് ഇതിൻ്റെ ദേഹം. അവയവങ്ങളുടെയും മണ്ഡലങ്ങളുടെയും അവശ്യങ്ങളുടെയും ചോദനങ്ങളുടെയും ഒരു പരമ്പര. അതൊരു സംശ്ലിഷ്ട സമഗ്രതയല്ലപ്പോൾ. തദ്ധ്യയുടെ ക്രമത്തിലേക്കാണ് ഒരു കുട്ടി ജനിച്ചു വീഴുന്നത്. ഈഗോയ്ക്ക് മുൻപ് നിലനിൽക്കുന്ന ക്രമമാണ് തദ്ധ്യ. പ്രേരണകളുടെ ക്രമീകരണത്തിന് മുമ്പേ തദ്ധ്യയുണ്ട്. പേജ് 473. തദ്ധ്യ സമൃദ്ധയാണ്, പൂർണ്ണതയാണ്. തദ്ധ്യയെ നേർക്കുനേരെ അനുഭവിക്കാനാവില്ല. സാങ്കല്പികവും പ്രതീകാത്മകവുമായ ക്രമങ്ങളിലൂടെ അതിൻ്റെ പ്രതിനിധാനം മാത്രം സാന്നിധ്യം സാധ്യമാണ്. എന്താണ് തദ്ധ്യ? അഭാവത്തിൻ്റെ അഭാവമാണത്. പ്രതിനിധീകരണത്തിൻ്റെ അസ്വംശീകൃതമായി അവശേഷിക്കുന്നത് എന്തോ അതാണ് തദ്ധ്യ. തദ്ധ്യയിൽ നിന്ന് നമുക്കുള്ള ദൂരം സാമൂഹികവും മനഃശാസ്ത്രപരവുമായ നമ്മുടെ വളർച്ചയുടെ അളവാണ്. തദ്ധ്യയ്ക്ക് സീമകളില്ല, വിഭാഗങ്ങളില്ല, വിപരീത തത്വങ്ങളില്ല. അസംസ്കൃത സാമഗ്രികളുടെ ഒരു നൈരന്തിരമാണത്. തദ്ധ്യ യഥാർത്ഥം തന്നെയല്ലേ? യാഥാർത്ഥ്യത്തെ സങ്കല്പികവും പ്രാതീകാത്മകവുമായ പ്രതിദാനങ്ങളിലൂടെ ജ്ഞാനമാക്കാൻ കഴിയും. ശിശു ശരീരത്തെ ശിഥിലമാക്കുന്നത് മാത്രം അനുഭവിക്കുന്നു. അതിന് അതിൻ്റെ അമ്മയുടെ അഥവാ അമ്മിഞ്ഞയുടെ അഭാവം തിരിച്ചറിയാനാവുന്നില്ല. അഭാവത്തെക്കുറിച്ച് കുട്ടിക്കുണ്ടാകുന്ന തിരിച്ചറിവാണ് ദർപ്പണഘട്ടത്തിന് ആധാരഭൂതം. അഭാവത്തെക്കുറിച്ച് വിനിഷ്ടത്തെക്കുറിച്ച് കുട്ടിക്കുണ്ടാകുന്ന ആദ്യത്തെ തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. ബാഹ്യലോകത്തെയും തന്നെയും തുടങ്ങുന്നത് ആ നിമിഷത്തിലാണ്. അങ്ങനെ ശിശു ലോകത്തിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നു. തൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള അതിൻ്റെ അറിവ് ലോകം അതിൻ്റേതല്ലെന്ന അറിവിനെ ആശ്ലേഷിക്കുന്നു. അകം അഥവാ പുറം, വിഷയി അഥവാ വിഷയം, സ്വത്വം അഥവാ അപരം എന്നിങ്ങനെയുള്ള വിപരീതത്വങ്ങളെക്കുറിച്ച് തിരിച്ചറിവിൻ്റെ ബാല്യം അവിടെ നിന്നും ആരംഭിക്കുന്നു.